ദൈവനാമത്തിന് മഹത്വം. എവരി ഹോം ബൈബിൾ സ്കൂൾ ക്ലാസ്സിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലോകത്തിലെ പ്രധാനപ്പെട്ട മതങ്ങളും ദുരുപദേശ സംഘടനകളും എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ പോകുന്നതായ വിഷയം ബുദ്ധമതം എന്നുള്ളതാണ്. ബുദ്ധൻ എന്ന പേരിൽ ചരിത്രത്തിന്റെ അഥവാ മതത്തിന്റെ പേജുകളിൽ അറിയപ്പെടുന്ന സിദ്ധാർത്ഥ ഗൗതമൻ ജനിച്ചത് BC 560 സിദ്ധാർത്ഥൻ എന്ന പേരിന്റെ അർത്ഥം ലക്ഷ്യസ്ഥാനത്ത് എത്തിയവൻ എന്നാണ്. ബുദ്ധൻ എന്ന പേരിന്റെ അർത്ഥം ഉൾക്കാഴ്ച ലഭിച്ചവൻ അഥവാ ഉണർത്തപ്പെട്ടവൻ. ഒരു ക്ഷത്രിയ കുടുംബത്തിൽ രാജകുമാരനായി ജനിച്ച സിദ്ധാർത്ഥ ഗൗതമൻ തന്റെ 19-ാമത്തെ വയസ്സിൽ എല്ലാം ഉള്ളവനായിരിക്കെ സമൂഹത്തിൽ നടക്കുന്നതായ വേദനയുടെയും തിന്മയുടെയും കാരണം കണ്ടുപിടിക്കുവാൻ കൊട്ടാരതുല്യമായ ജീവിതം പുറകിൽ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരിക്കൽ ഇറങ്ങിത്തിരിച്ചു. ഇതിനെ ചരിത്രത്തിൽ വിളിക്കുന്നത് ഗ്രേറ്റ് റിനൗൺസിയേഷൻ അഥവാ വലിയ പരിത്യാഗം എന്നാണ്. ഒടുവിൽ ബോധിമരച്ചുവട്ടിൽ വച്ച് ലഭിച്ച പ്രകാശനവും ഉൾക്കാഴ്ചയുമാണ് ബുദ്ധമതം സ്ഥാപിക്കുവാൻ അടിസ്ഥാന കാരണമായത്. ബുദ്ധൻ എന്ന പദത്തിന്റെ അർത്ഥം ഉണർത്തപ്പെട്ടവൻ അല്ലെങ്കിൽ ഉൾക്കാഴ്ച പ്രാപിച്ചവൻ എന്ന് നാം കേട്ടുവല്ലോ. ബുദ്ധൻ എന്ന പദം ബഹുമാന പുരസ്കാരം കൊടുത്ത ഒരു തലക്കെട്ട് അഥവാ പദവിയാണ്. ടിബറ്റൻ ബുദ്ധ സന്യാസി ദലൈലാമയൊരിക്കൽ ബുദ്ധമതത്തെ കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി: പലതരത്തിലുള്ള ആകാരങ്ങൾ ലോകത്തിൽ ഉള്ളതുപോലെ പലതരത്തിലുള്ള മതങ്ങളും ലോകത്തിലുണ്ട്. വ്യക്തികൾ അവർ ജീവിക്കുന്ന സ്ഥലത്ത് ശരിയായി വളരുവാൻ പറ്റുന്ന ആകാരം കണ്ടെത്തി കഴിക്കണം. ആയതുപോലെ ബുദ്ധമതം ചിലരുടെ വളർച്ചയ്ക്കുള്ള ഒരാകാരമായി ഇതിനെ താൻ കാണുകയുണ്ടായി. എന്താണ് ലോകത്തിൽ മനുഷ്യർ മതങ്ങൾ അന്വേഷിച്ച് ഓടുന്നത്? സാഹചര്യ സമ്മർദ്ദങ്ങളും എത്തിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയും കഴിവുകളെ പ്രദർശിപ്പിക്കുവാനുള്ള ഇടവും എനിക്കും വേണമെന്നുള്ള മനോഭാവവും മനുഷ്യരിൽ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ മതം തന്നെത്താൻ വളരുകയാണ്. സാമ്പത്തിക വാഗ്ദാനങ്ങൾ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം, സൗഖ്യത്തിന്റെ വാഗ്ദാനങ്ങൾ മതങ്ങൾ മനുഷ്യർക്ക് നൽകുകയാണ്. ആയതിനാൽ മതം മനുഷ്യ മനസ്സുകളിൽ പ്രത്യാശ വളർത്തിക്കൊണ്ട് മതത്തിന്റെ വേരുകൾ ആഴ്ന്നിറങ്ങുകയാണ്. ഇന്നുള്ളതിനേക്കാൾ ഒരു നല്ല നാളെയെ മതം വാഗ്ദാനം ചെയ്യുകയാണ്. മരണം ജീവിതത്തിന്റെ അന്ത്യമല്ല, ശരിയായ പ്രവൃത്തി ജയിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനം തകർന്ന ലോകത്തിൽ, നിരാശയും ക്രൂരതയും നിറഞ്ഞ ലോകത്തിൽ വ്യക്തികൾക്ക് ഒരു വഴികാട്ടിയാണ് മതം. മതങ്ങൾ എല്ലാം തന്നെ മനുഷ്യന്റെ ജീവിത സാഫല്യം കണ്ടെത്തുവാൻ കഴിയാത്തതിന് പ്രധാന കാരണം ഏതെങ്കിലും ഒരു തടസ്സമാണ് എന്ന് പഠിപ്പിക്കുന്നു. ബുദ്ധമതത്തിൽ ഇത് കഷ്ടതയാണ്. ബുദ്ധൻ ഇത് പരിഹരിക്കുന്നത് ഉൾക്കാഴ്ചയുടെ വഴിയിലൂടെയാണ്, പാത്ത് ഓഫ് എൻലൈറ്റൻമെന്റ്. മതം മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. 1, ജീവിതത്തിന്റെ ഉദ്ദേശം എന്ത്? 2, മരണാനന്തരം എന്തു സംഭവിക്കുന്നു? 3, നേരോടെ നടക്കുന്നവൻ കഷ്ടമനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? 4, തകർന്ന ലോകത്തിൽ എങ്ങനെ ജീവിതം നയിക്കാം? മതങ്ങൾ ജീവിതത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നില്ലെങ്കിൽ തന്നെയും പ്രശ്നങ്ങൾക്ക് കാരണം കഷ്ടവും ദുഃഖവുമാണ്. ഇതിനെ നേരിടുവാനുള്ള മാർഗം മതം പഠിപ്പിക്കുന്നു. മതങ്ങളിലുള്ള വിശ്വാസം പലർക്കും ദുഃഖങ്ങളും കഷ്ടങ്ങളും നിറഞ്ഞ വഴിത്താരയിൽ നിന്ന് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പടിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ബുദ്ധമതം പ്രധാനമായും വ്യാപരിച്ചു കിടക്കുന്നത് മധ്യ ഏഷ്യൻ കിഴക്കൻ രാജ്യങ്ങളിലാണ്. ഇത് പ്രധാനമായും ഇന്ത്യ, ശ്രീലങ്ക, മലേഷ്യ, കൊറിയ, ജപ്പാൻ, ടിബറ്റ് എന്ന രാജ്യങ്ങളിലാണ്. ബുദ്ധമതം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഈ ലോകം കഷ്ടപ്പാടിന്റെയും മായയുടെയും ഒരു തടവറയാണ്. ഇത് മനുഷ്യന് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും പ്രകാശനവും പ്രാപിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും ആത്മീകവുമായ ജീവിതത്തിൽ ബുദ്ധമതം കാര്യമായ ഒരു പങ്ക് വഹിക്കുന്നു. ബുദ്ധൻ സമൂഹത്തിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും മൂന്ന് രീതിയിൽ കാണുകയുണ്ടായി. ഒന്നാമതായി, തന്റെ യാത്രയിൽ വൃദ്ധനായ ഒരു മനുഷ്യനിൽ താനിത് ദർശിച്ചു. രണ്ടാമതായി, ഈ കഷ്ടതയും മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗിയായ ഒരു മനുഷ്യനിൽ ദർശിച്ചു. ഒടുവിലായി, ഈ മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖങ്ങളും വേദനകളും ഒരു വിലാപയാത്രയിലും താൻ ദർശിക്കുകയുണ്ടായി. എല്ലാം മനുഷ്യന്റെ വിധി എന്ന് കണ്ടു. ജീവിതത്തിന്റെ സുഖവും സമൃദ്ധിയും എല്ലാം മായി എന്ന് കണ്ടു. യഥാർത്ഥ ജ്ഞാനം ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ ഇത് തന്നെ വളരെ പ്രേരിപ്പിച്ചു. ബുദ്ധൻ ഹിന്ദു ദൈവങ്ങളുമായി ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് ബ്രഹ്മാവിൽ അലിയുവാൻ ശ്രമിച്ചു. ഇത് ഒരിക്കലും തനിക്ക് സാധിച്ചില്ല. തനിക്ക് സംതൃപ്തി ഇവിടെ കിട്ടിയില്ല. സ്വയത്യാഗത്തിലൂടെയും ശരീരദണ്ഡനത്തിലൂടെയും ഒരിക്കലും ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനമില്ല എന്ന് മനസ്സിലാക്കി. ധ്യാനത്തിലൂടെ ശുദ്ധീകരണം കണ്ടെത്തുവാൻ ശ്രമിച്ചു. ബോധിമര ചുവട്ടിൽ വച്ച് ഈ അറിവ് ലഭിക്കുകയും ചില സത്യങ്ങൾ ബുദ്ധൻ ഗ്രഹിക്കുകയും ചെയ്തു. താൻ കണ്ടെത്തിയ നാല് മഹൽ സത്യങ്ങൾ: ഒന്നാമത്, ഈ ലോകത്തിലുള്ള ജീവിതം ദുരിതപൂർണമാണ്. മനുഷ്യ ജീവിതം കഷ്ടതയുടെ കൂമ്പാരമാണ്. സന്തോഷമോ ദുഃഖമോ നന്മയോ തിന്മയോ ഇതൊന്നും നിലനിൽക്കുന്നില്ല. ലോകം ഒരു മായയാണ്. ജനനം മുതൽ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒടുവിലായി മരിക്കുന്നു, നശിക്കുന്നു. സ്വന്തം എന്നൊന്നില്ല. നാം ആവശ്യമെന്നും നിലനിൽക്കുന്നത് എന്ന് കരുതുന്നതുമായ സകലതും നമ്മെ വിട്ട് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു താൽക്കാലിക ജീവിതമാണ്. രണ്ടാമതായി, താൻ മനസ്സിലാക്കിയ സത്യം: ജീവിതത്തിൽ കഷ്ടതയുടെ ഉറവിടം. ഇതിന്റെ പ്രധാന കാരണം അറിവില്ലായ്മയും ആഗ്രഹവുമാണ്. ശരിയായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതെ എല്ലാം ലഭിക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ദുഃഖങ്ങൾക്കും കഷ്ടങ്ങൾക്കുമുള്ള കാരണം. മൂന്ന്, കഷ്ടത ജീവിതത്തിൽ നിന്ന് നീക്കുവാൻ കഴിയും. ഈ കഷ്ടത മനുഷ്യ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ അഥവാ നീക്കിക്കളയുവാൻ ബുദ്ധൻ നിർദ്ദേശിക്കുന്നതായ മാർഗങ്ങൾ 8 മാർഗങ്ങളാണ്. ഈ നാം താഴോട്ട് നോക്കുമ്പോൾ, ഒന്നാമതായി, ശരിയായ കാഴ്ച; 2, ശരിയായ ചിന്ത; 3, ശരിയായ സംസാരം; 4, ശരിയായ പ്രവൃത്തി; 5, ശരിയായ ജീവിതം; 6, ശരിയായ വാഞ്ച; 7, ശരിയായ മനസ്സ്; 8, ശരിയായ ഏകാഗ്രത. ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മത ബുദ്ധ വിശ്വാസിക്ക് ഈ സത്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഒരിക്കലും പോസ്റ്റ് മോഷണം, കുല, അശ്ലീല പ്രവൃത്തികൾ ചെയ്യുവാൻ അനുവദനീയമല്ല. നാലാമതായി, പൂർണമായ നിർവഹണവും നിർവൃതിയും കഷ്ടസമ്പൂർണമായ ലോകത്തിൽ നിന്ന് മനുഷ്യർക്ക് പ്രാപിക്കുവാൻ സാധിക്കും. ഇത് പ്രാപിക്കുന്നത് ജീവിതത്തിൽ നിന്നും ആഗ്രഹങ്ങൾ എന്നേക്കുമായി വിട്ടുകളയുമ്പോഴാണ്. ബുദ്ധമതം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി യഥാർത്ഥ സ്വാതന്ത്ര്യവും പ്രകാശനവും പ്രാപിച്ചു കഴിയുമ്പോൾ, ഒന്നാമതായി, തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ താൽക്കാലികമായതിനോട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. 2, ഇത് മനസ്സിലാകുന്നതുവരെ ജനന മരണ ചക്രത്തിൽ വീണ്ടും ചുറ്റിത്തിരിയുന്നു. 3, ആഗ്രഹത്തിൽ നിന്നുള്ള പൂർണമായ വിമോചനം സ്വയം പ്രാപിച്ചു കഴിയുമ്പോൾ ഈ ചക്രത്തിൽ നിന്നും സ്വതന്ത്രരായിത്തീരുന്നു. 4. ധാർമ്മികവും ആത്മികവുമായ പ്രവൃത്തികളുടെ ഫലപുഷ്ണം. പ്രവൃത്തി ചൊവ്വുള്ളതാണെങ്കിൽ നാം പടിപടിയായി പൂർണതയിലേക്കും ഒടുവിൽ പ്രകാശനത്തിലേക്കും എത്തിച്ചേരും. പ്രവൃത്തി ദോഷമെങ്കിൽ മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരികെ ചേരും. ചില പ്രത്യേക വ്യവസ്ഥയിൽ കൂടി പൂർണമായ ജ്ഞാനമാർഗത്താൽ പ്രാപിച്ചെടുക്കുന്നതായ സ്വാതന്ത്ര്യത്തെ ഹിന്ദുമതം മോക്ഷം എന്ന് പറയുമ്പോൾ ബുദ്ധമതം ഇതിനെ നിർവാണം എന്ന് പറയുന്നു. ബുദ്ധമതം പഠിപ്പിക്കുന്നത് BC 6 ഒന്നാമത്തെ ബുദ്ധൻ ജനിച്ചുവെന്നാണ്. അതിനു മുമ്പായി അനേക ജീവിതം ഉണ്ടായിരുന്നുവെന്നും മുൻകാഴ്ചയിലൂടെ അഗാധമായ ജ്ഞാനം ഇവർ നേടിയെടുത്തു. പൂർണമായ ഉൾക്കാഴ്ച ലഭിച്ചവൻ നിർവൃതിയിലായിരിക്കെ വിമോചനത്തിന്റെയും നിർവൃതിയുടെയും മാർഗം കണ്ടെത്തിയാൽ കുടുംബത്തോടും സ്നേഹിതരോടുമുള്ള സ്നേഹം നിമിത്തം നിർവൃതിയിൽ അലിഞ്ഞു ചേരാതെ വീണ്ടും തിരികെ വന്ന് അർഹതയില്ലാത്തവരെ ഈ നിർവൃതിയുടെ വഴി കണ്ടെത്തുവാൻ സഹായിക്കുന്നു. ബുദ്ധമതത്തിൽ ഇവരെ ബോധിസ്ഥർ എന്ന് വിളിക്കുന്നു. ഇതിനെ നിർവ്യാജ സ്നേഹം എന്ന് പറയുന്നു. ഇക്കൂട്ടർ പഠിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരിലും ബുദ്ധന്റെ ആത്മാവുണ്ട്. ആയതിനാൽ ആർക്കും സമൂഹത്തിൽ ഉൾക്കാഴ്ച പ്രാപിക്കുവാനുള്ള കഴിവുണ്ട്. ആർക്കും പുരാതന ഭക്തനായ മോശയെപ്പോലെയോ ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദ് നബിയെപ്പോലെയോ ക്രൈസ്തവരുടെ യേശുവിനെ പോലെയോ ആകുവാൻ കഴിയാതിരിക്കുമ്പോൾ ബുദ്ധമതം പഠിപ്പിക്കുന്നത് ആർക്കും ഒരു ബുദ്ധനായി മാറുവാൻ കഴിയുമെന്നാണ്. ഇതൊരു കഠിനമായ ആത്മീക പ്രയാണത്തിലൂടെ ഏവർക്കും സാധ്യമാകും. ബുദ്ധമതത്തിലുള്ള 2 പ്രധാന വിഭാഗങ്ങൾ: 1 തേരവാദ ബുദ്ധമതം, 2 മഹായാന ബുദ്ധമതം. തേരവാദ ബുദ്ധമതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുരാതന പഠിപ്പിക്കലുകൾ എന്നുള്ളതാണ്. ഇക്കൂട്ടർ അവകാശപ്പെടുന്നത് ഇവർ ഗൗതമ ബുദ്ധന്റെ യഥാർത്ഥ പഠിപ്പിക്കലുകൾ സൂക്ഷിക്കുന്നവരും പാലിക്കുന്നവരുമെന്ന് പറയപ്പെടുന്നു. ഇവരെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഹീനയാന ബുദ്ധമതം എന്നാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ചെറിയ വാഹനം, അതിൽ കൂടി ലോകത്തിലുള്ള യഥാർത്ഥ സത്യാന്വേഷികൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമായി ഈ വാഹനം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇതിൽ സ്ഥാനമില്ല. തേരവാദ ബുദ്ധമതം ഉറപ്പിച്ചു പറയുന്നത് ദിവ്യമായ സഹായം ഇല്ലാതൊരുവന് സ്വന്തമായ പരിശ്രമത്തിലൂടെ രക്ഷ കണ്ടെത്തുവാൻ സാധിക്കും. ഇക്കൂട്ടർ ബിംബങ്ങളെയും ആചാരങ്ങളെയും ഉപേക്ഷിക്കുക മാത്രമല്ല ബുദ്ധനോടുള്ള പ്രാർത്ഥന പോലും ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്നു. കാരണം ബുദ്ധൻ തന്നെത്താൻ നിർവൃതിയിൽ ലയിച്ച് അലിഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ സന്തോഷവും തന്നിൽ തന്നെ പൂർണമായി ആനന്ദവും കണ്ടെത്തണം. ഒരിക്കൽ ബുദ്ധൻ വേർപാടിന്റെ വേദനയിൽ അടിമപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രശ്നം ഇപ്രകാരം പരിഹരിക്കുകയുണ്ടായി. ബുദ്ധൻ ഒരു കടുകുമണി കയ്യിൽ കൊടുത്തിട്ട് ചുറ്റുപാടുമുള്ള ഭവനങ്ങളിൽ കയറിയിറങ്ങി വേർപാടില്ലാത്ത ഭവനങ്ങളിൽ നിന്ന് കടുകുമണി ശേഖരിച്ച് മടങ്ങി വരുവാൻ കൽപ്പിച്ചു. ഇതിൽ പരാജയപ്പെട്ട സ്ത്രീയോട് ബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: എല്ലാവരും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും അടിമയാണ്. സ്വയത്തിൽ നിന്ന് ഉൾക്കാഴ്ചയിലൂടെ ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യന് കഴിയണം. തേരവാദ ബുദ്ധമതം പഠിപ്പിക്കുന്നത് കഷ്ടപ്പാട് മായ എന്നാണ്. ഇത് ഉടലെടുക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹത്തിൽ നിന്നാണ്. നാം തന്നെത്താൻ അസന്തുഷ്ടരും ജീവിതം മലിനവും പ്രയാസവുമുള്ളതാക്കി തീർക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം പലപ്പോഴും വ്യക്തികളോടും വസ്തുക്കളോടും വളരെയധികം ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. തോൽവികൾ സംഭവിക്കുമ്പോൾ നാം നിരാശരായി മാറും. വ്യക്തികളെ സ്നേഹിക്കുന്നു. അവർ മരിക്കുമ്പോൾ നമ്മളിൽ അത് വേദന സൃഷ്ടിക്കുന്നു. ആയതിനാൽ ഏക മാർഗം ഇതിൽ നിന്നും രക്ഷ നേടുക എന്നുള്ളതാണ്. തേരവാദ ബുദ്ധമതം ദാരിദ്ര്യത്തിന്റെയും ബ്രഹ്മചര്യത്തിന്റെയും പലരും തിരഞ്ഞെടുക്കാത്തതുമായ ഒരു വഴിയാണ്. എല്ലാം ത്യജിച്ച് സന്യാസികളും സന്യാസിനികളുമായി ഒരു നേരം മാത്രം അല്പമാഹാരം ഭക്ഷിച്ച് ഒരു വസ്ത്രം, ഒരു ചെരുപ്പ്, ഒരു മൺപാത്രവുമായി സമൂഹത്തിൽ ഇവർ ജീവിക്കുന്നു. തേരവാദ ബുദ്ധമതത്തിൽ പ്രധാന പഠിപ്പിക്കലുകൾ അടങ്ങിയിരിക്കുന്ന എഴുത്തുകളെ ട്രൈപീതക അഥവാ മൂന്ന് കൊട്ടകൾ എന്ന് പറയുന്നു. ഇത് താളി ഓലകളിൽ എഴുതി കൊട്ടകളിൽ സൂക്ഷിച്ച ഉപദേശ സത്യങ്ങളാണ്. ഇതിൽ ഒന്നാമത്തേത് വിനയ പീതക. ഇതിൽ ക്രമാനുഗതമായ ജീവിതത്തിലെ ശിക്ഷണങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബുദ്ധന്റെ ജീവിത രീതിയെയും സന്യാസ സമൂഹത്തെയും അവരുടെ ജീവിതക്രമങ്ങളെയും വ്യക്തമായി വിനയ പീതകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ട്, സൂത പീതക. ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധന്റെ പഠിപ്പിക്കലുകളും ബുദ്ധന് മുമ്പുണ്ടതായ ആചാര്യന്മാരുടെ കഥകളും ബുദ്ധന്റെ മുൻ ജന്മത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സൂതപീതകയിൽ ആജ്ഞകളും ജീവിതത്തിന്റെ വഴികളും കൊടുത്തിട്ടുണ്ട്. മൂന്ന്, അഭിധമ പീതക. ഇത് ഉന്നത നിലയിലുള്ള പഠിപ്പിക്കലുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് സമൂഹത്തിലെ സാധാരണ വ്യക്തികൾക്കുള്ളതല്ല, മറിച്ച് ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. അശോക ചക്രവർത്തി ബുദ്ധമത ചരിത്രത്തിൽ ആകൃതനാകുകയും ഈ തേരവാദ മതത്തിന്റെ പ്രചാരകനായി ധാരാളം സ്ഥലങ്ങളിൽ മതപരിവർത്തകരെ അയക്കുകയുമുണ്ടായി. രണ്ടാമത്തെ വിഭാഗം ബുദ്ധമതത്തില് മഹായാന ബുദ്ധമതം. ഇതിനെ ഒരു വലിയ വാഹനമെന്ന് വിളിക്കാറുണ്ട്. ഇതിൽ രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഒരിക്കലും രക്ഷ സമൂഹത്തിൽ ഒരു കൂട്ടത്തിനോ അല്ലെങ്കിൽ ഒരു കൂട്ടം ധാർമ്മിക മൂല്യമുള്ളവർക്കോ വേണ്ടി മാത്രമുള്ളതല്ല. തേരവാദ മതത്തിൽ ഒരു ഭിക്ഷുവിന് അഥവാ സന്യാസിക്ക് മാത്രമേ രക്ഷ നേടുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ മഹായാന ബുദ്ധമതം പറയുന്നത്, പഠിപ്പിക്കുന്നത് എല്ലാവർക്കും രക്ഷ സാധ്യമാകും. ഈ കൂട്ടർ വിശ്വസിക്കുന്ന ഒരു പ്രമാണം, ഉൾക്കാഴ്ച ലഭിച്ച ഒരു വ്യക്തി ബുദ്ധനാകുവാൻ താമസം വരുത്തിക്കൊണ്ട് കഴിയുമെങ്കിൽ എല്ലാവരെയും ഈ ഉൾക്കാഴ്ച നേടുവാൻ സഹായിക്കുന്നു. ഇവരെ ബോധിസ്ഥർ എന്ന് വിളിക്കുന്നു. മഹായാന ബുദ്ധമതം വിശ്വസിക്കുന്നത് മണൽത്തരികൾക്ക് തുല്യമായി ബുദ്ധർ ഉണ്ട് എന്നാണ്. ലളിതമായ വിശ്വാസത്തിലും പുനർജന്മത്തിനും മുൻതൂക്കം കൊടുത്ത് ഉൾക്കാഴ്ച ലഭിക്കുന്നതിൽ പ്രാധാന്യം മുകൾ പറയപ്പെട്ടവയ്ക്കാണ് എന്ന് വിശ്വസിക്കുന്നു. ഇവർ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ മരണം അന്ത്യമല്ല, മനുഷ്യൻ ശരീരവും ആത്മാവും ഉള്ളവനാണ്. ശരീരം മാത്രം മരിക്കുന്നു, വ്യക്തി അഥവാ ആത്മാവ് എന്നുള്ളത് യഥാർത്ഥ ആത്മാവല്ല, എന്നാൽ ഈ ലോകത്തിന്റെ മുഴുവനായ ആത്മാവിന്റെ ഒരു ഭാഗം മാത്രമാണിത്. മരണാനന്തരം പുനർജന്മചക്രത്തിൽ പൂർണത ലഭിക്കുന്നതുവരെയും ചുറ്റിത്തിരിഞ്ഞ് ഒടുവിലായി ബ്രഹ്മാവിൽ അലിഞ്ഞു ചേരുന്നു. ബുദ്ധമതം വിശ്വസിക്കുന്നത് ഉൾക്കാഴ്ച ലഭിക്കുന്നതുവരെ ആത്മാവ് വീണ്ടും വീണ്ടും അവതരിക്കുന്നു എന്നാണ്. മഹായാന ബുദ്ധമതം പലതരത്തിലുള്ള വിശ്വാസങ്ങളിലും ബഹുദൈവങ്ങളിലും വിശ്വസിക്കുന്നു. മാനുഷിക ചിന്തകൾ സ്വയം സമ്പൂർണത കണ്ടെത്തുവാനും ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ടെത്തി പരിഹരിക്കുവാനും ശ്രമിക്കുന്നു. ഈ മതത്തിലെ ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് ലോകത്തിൽ സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിമിത്തമായി മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുമെന്നാണ്. ഓരോ രാജ്യത്തിലും ബുദ്ധമത രീതിയും വിശ്വാസവും വ്യത്യസ്തമാണ്. സ്നേഹമെന്ന ഘടകത്തെ പൂർണമായി നീക്കിയെങ്കിൽ മാത്രമേ ആത്മീക സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യർ ഒന്നും തന്നെ സ്നേഹിക്കാത്തവരും വെറുക്കുവാൻ ഒന്നുമില്ലാത്തവരുമായിരിക്കണം ബുദ്ധമതത്തിലുള്ള ആചാരകർമ്മങ്ങൾ. ബുദ്ധമതത്തിൽ വിവിധ രീതികളിലുള്ള ആചാരകർമ്മങ്ങൾ നിവർത്തിക്കാറുണ്ട്. ജീവിതത്തിന്റെ മർമ്മങ്ങളെ അറിയുവാനും രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനും ജീവിതത്തിലെ പ്രശ്നങ്ങളെ സംതൃപ്തിയിലൂടെയും സന്തോഷത്തിലൂടെയും നികത്തുവാൻ ആചാരകർമ്മങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പരമ്പരാഗതമായി 11 കർമ്മങ്ങൾ അഥവാ ക്രിയകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഗർഭക്രിയ. ഇത് കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഉദരത്തിലായിരിക്കുമ്പോൾ നടത്തുന്ന കർമാചാരമാണ്. 2 ജനനകർമ്മം, ജനനത്തിങ്കൽ നടത്തപ്പെടുന്ന ആചാരകർമ്മം. 3 തലകഴുകൽ കർമ്മം, ജനനത്തിന് 3 ദിവസത്തിന് ശേഷം നടത്തപ്പെടുന്ന ഒരു പ്രധാന കർമ്മമാണിത്. 4 തല മുണ്ഡനം ചെയ്യുക അഥവാ തല മുട്ടയടിക്കുക. 5 തൊട്ടിൽ ശുശ്രൂഷ. 6 പേരിടൽ കർമ്മം. 7 ആദ്യ വസ്ത്രം ധരിപ്പിക്കുന്ന കർമ്മം. 8 ചോറ് കൊടുക്കൽ കർമ്മം. 9 ചെവി തുളയ്ക്കുന്ന കർമ്മം, ഇത് പെൺകുട്ടികൾക്ക്. 10 തലമുടി കെട്ടുക. 11 സന്യാസിയാകുക. ബുദ്ധമത ആശ്രമം. ജീവിതത്തിന്റെ പുനർജന്മ പ്രതിഭാസത്തിൽ നിന്ന് വിടുതൽ കണ്ടെത്തുവാൻ പലരും ആശ്രമത്തിൽ ചേരാറുണ്ട്. ഇവിടെ ജീവിതത്തിന്റെ മൂല്യതയെയും പ്രത്യാശയെയും പഠിപ്പിക്കുന്നു. ആശ്രമ നിവാസികളെ സന്യാസികൾ എന്ന് വിളിക്കുന്നു. സന്യാസി ഓർമ്മപ്പെടുത്തുന്നത് ബുദ്ധനെയാണ്. ഇവരുടെ സമൂഹത്തെ സംഘ എന്ന് വിളിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ഇവർ ഒന്നിച്ചു കൂടുന്നു. ദൈവവും ദൈവവിശ്വാസവും. ബുദ്ധമതം പഠിപ്പിക്കുന്നത് നമ്മിൽ തന്നെ ദൈവത്തെ കണ്ടെത്തുവാനും സമൂഹത്തിൽ എല്ലാ തലത്തിലും മനുഷ്യന് ദൈവത്തെ കണ്ടെത്തുവാനും കഴിയുമെന്നാണ്. ഹിന്ദുമതത്തിലുള്ള ചില ആചാരങ്ങൾ ബുദ്ധമതം നീക്കം ചെയ്യുവാൻ പഠിപ്പിച്ചു. അതായത് ജാതി വ്യവസ്ഥകളെ നീക്കുവാനും സമൂഹത്തിൽ സ്ത്രീകൾക്ക് തുല്യമായ പദവി കൊടുക്കുവാനും യത്നിച്ചു. ബുദ്ധൻ തന്റെ അനുയായികളെ ഉൾക്കാഴ്ചയിലൂടെ ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ആഹ്വാനം ചെയ്തു. ബുദ്ധന്റെ ഒരു പ്രധാന ആപ്തവാക്യം നീ നിന്റെ കാലുകൾക്ക് തന്നെ പ്രകാശം ആകണമെന്നാണ്. ഇതിലേക്ക് മറ്റൊരു മൂർത്തിയുടെയോ പുറമേ നിന്നുള്ള യാതൊരു സഹായമോ ആവശ്യമില്ല. സ്വയം ഇത് നേടുവാൻ സാധിക്കും. ബുദ്ധമതത്തിൽ തീർത്ഥാടന സ്ഥലങ്ങൾ. ബുദ്ധമതത്തിൽ അനേക തീർത്ഥാടന സ്ഥലങ്ങൾ ഉള്ളതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബുദ്ധന്റെ ജനന മരണ സ്ഥലം, ഇത് ഇന്ത്യയുടെ നേപ്പാൾ അതിർത്തിയോട് അടുത്തുകിടക്കുന്ന സ്ഥലമാണ്. മറ്റൊരു തീർത്ഥാടന സ്ഥലം പ്രകൃതിയിലെ വർണ്ണങ്ങളും ഭംഗിയുമുള്ള പ്രകൃതി സ്ഥലങ്ങളുമാണ്. മൂന്നാമതായി അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം ബുദ്ധന്റെ പല്ല് സൂക്ഷിച്ചിരിക്കുന്നതായ ശ്രീലങ്കയിലുള്ള ടെമ്പിൾ ഓഫ് ടൂത്ത് അഥവാ പല്ലിന്റെ അമ്പലമാണ്. ബുദ്ധമതത്തിൽ അമ്പലങ്ങൾ പ്രധാന ആരാധനാ സ്ഥലമാണ്. തേരവാദ ബുദ്ധമതത്തിലും മഹായാന ബുദ്ധമതത്തിലും ബിംബങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ബുദ്ധൻ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രതിമകൾ ഇവിടെ ധാരാളം കാണുവാൻ സാധിക്കും. ധ്യാനം. ധ്യാനത്തിൽ ഇരിക്കുന്നതായ ഒരു വ്യക്തി പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു. ഒടുവിൽ ആത്മാവ് നിർവൃതിയിലേക്ക് എത്തിച്ചേരുന്നു. മതത്തിന്റെ പ്രധാന പദം ധ്യാനം എന്നുള്ളതാണ്. ഇതിലൂടെ ജ്ഞാനം ഉൾക്കാഴ്ച ലഭിക്കുന്നു. ധ്യാനത്തിൽ 4 ഘട്ടങ്ങൾ കാണുവാൻ സാധിക്കും. പുറം ലോകത്തിൽ നിന്ന് പൂർണമായി വേർപെടുക. രണ്ട് ഏകാഗ്രത. ചോദ്യം ചെയ്യുന്നതിനെയും അറിയുവാനുള്ള ആഗ്രഹത്തെയും പൂർണ്ണമായി അടക്കുന്നു. മൂന്ന് സന്തോഷം പൂർണ്ണമായി ത്യജിക്കുക. നാല് എല്ലാം ത്യജിച്ച് സ്വയമായി മാറുക. ഇതിനെ സമാധി എന്ന് വിളിക്കുന്നു. ഇത് ബുദ്ധമതത്തിൽ ആരാധനയുടെ പ്രധാന ഒരു ഭാഗമാണ്. ഇതോടുകൂടി ഈ ബുദ്ധമതത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ആഴ്ചകളിൽ മറ്റ് മതങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ തുടരുന്നതായിരിക്കും.